Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ, മുഖാമുഖവും വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ശാസ്ത്രവും വിശ്വാസവും പൊരുത്തപ്പെട്ടു പോകുമോ? നൂറ്റാണ്ടുകളായി കേട്ടുവരുന്നൊരു ചോദ്യമാണിത്. അതിന്റെ ഉത്തരം വളരെ ലളിതമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് വിശ്വാസവും ശാസ്ത്രവും കോർത്തിണക്കി അതിന്റെ ഫലങ്ങൾ ലോകത്തോട് പങ്കുവയ്ക്കുന്ന ഫാദർ ജോബ് കോഴന്താടം എസ്ജെ. ഈശ്വസഭാംഗവും ശാസ്ത്രവിജ്ഞാനിയുമായ ഫാദർ ജോബ് കോഴന്താടത്തിനെ വത്തിക്കാൻ റേഡിയോയുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അച്ഛ, വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം.
താങ്ക് യു.
ശാസ്ത്രജ്ഞനായ അച്ഛൻ, അത് കേൾക്കുന്നതിന് ഒരു കൗതുകമാണല്ലോ. എങ്ങനെയാണ് ഈ രണ്ട് മേഖലകൾ, വിശ്വാസവും ശാസ്ത്രവും, അച്ഛൻ കോർത്തിണക്കിയത്, സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കിയത് എന്നറിയുവാൻ ശ്രോതാക്കൾക്ക് തീർച്ചയായും താല്പര്യം ഉണ്ടാകും. അപ്പോ അച്ഛൻ, ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ?
ഞാൻ ഒരു ജെസ്യൂട്ടാണ്, ജെസ്യൂട്ട് ഫാദറാണ്, ഡൽഹി പ്രൊവിൻസിലിന്റെ പ്രൊവിൻസിൽപ്പെട്ടയാളാണ്. ഞാനൊരു ഇപ്പോൾ 40 വർഷമായിട്ട് പൂനയിലാണ്, പൂന പോണ്ടിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി ആൻഡ് റിലിജൻ, പെൻഡിപ്പിക്കൽ സെമിനാരി എന്ന് പഴയ കാലത്ത് പറയുമായിരുന്നു. അപ്പോൾ അവിടെയാണ് 30 വർഷമായിട്ട് ഫുൾ ടൈം പ്രൊഫസറാണ് അവിടെ. എൻ്റെ ഞാൻ പഠിപ്പിക്കുന്നത് ഫിലോസഫി ഓഫ് സയൻസ്, കോസ്മോളജി ആൻഡ് സയൻസ് ആൻഡ് റിലിജൻ, സയൻസ് റിലേറ്റഡ് ടോപ്പിക്സ്, അതാണ് എൻ്റെ ഏരിയ. സയൻസ് ഞാൻ MSc ചെയ്താണ്, MSc ഫിസിക്സ് ചെയ്തു പട്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതിനുശേഷം ഫിലോസഫിയും തിയോളജിയും പഠിച്ചു കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോയി നോട്ടർഡേം യൂണിവേഴ്സിറ്റിയിൽ MA ചെയ്തു, ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സയൻസ്. അതിനുശേഷം PhD ചെയ്തു യൂണിവേഴ്സിറ്റി ഓഫ് മേരിലൻഡിൽ, വാഷിങ്ടൺ DC അടുത്ത് PhD ചെയ്തു. അപ്പോൾ അത് ആ PhD കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു, പൂനായി പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ PhD തീസിസ് യോഹാനസ് കെപ്ലർ, കെപ്ലറിനെ പറ്റിയായിരുന്നു, കെപ്ലറിൻ്റെ കണ്ടുപിടുത്തത്തെ പറ്റിയായിരുന്നു. കെപ്ലറാണ് നമ്മുടെ മോഡേൺ സയൻസിൻ്റെ ഏറ്റവും ആദ്യം ഡിസ്കവറി, ലോസ് ഡിസ്കവറി ചെയ്തത്. കെപ്ലറിൻ്റെ 3 ലോസാണ് ദ ഫസ്റ്റ് ലോസ് ഓഫ് ലോസ് ഇൻ ദ മോഡേൺ സെൻസ് ഓഫ് സയൻറ്റിഫിക് ലോസ്. അപ്പോൾ ആ ഡിസ്കവറി എങ്ങനെയാണ് കെപ്ലർ നടത്തിയത്, എന്തുകൊണ്ട് കെപ്ലറിന് ഇങ്ങനെ ഡിസ്കവറി ചെയ്യാൻ സാധിച്ചു, അതായിരുന്നു എൻ്റെ ചിന്താവിഷയം, തീസിസിൻ്റെ ചിന്താവിഷയം. അത് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കെപ്ലർ ഇത് ഡിസ്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് 3 തരത്തിലുള്ള ഡേറ്റ കെപ്ലറിന് വേണമായിരുന്നു. ഒന്ന് സയൻറ്റിഫിക് ഡേറ്റ, ഒബ്സർവേഷണൽ ഡേറ്റ. രണ്ടാമതായിട്ട് ഫിലോസോഫിക്കൽ പ്രിൻസിപ്പിൾസ്. മൂന്നാമതായിട്ട് റിലീജിയസ് ഇൻസൈറ്റ്സ്. ഇത് മൂന്നും വേണമായിരുന്നു. ഇത് മൂന്നും കൂടെ പുള്ളി ഹാർമോണിയസ്ലി ഇൻ്റർമിംഗിൾ ചെയ്തു. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനെ ഡിസ്കവർ ചെയ്യാൻ സാധിച്ചത് എന്നാണ് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതായിരുന്നു എൻ്റെ തീസിസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ തീസിസ് നടത്തിയപ്പോഴത്തേക്കും എന്നെ എക്സാം ചെയ്ത പ്രൊഫസറെല്ലാം പറഞ്ഞത് ബൈ ഓൾ മീൻസ് യു ഷുഡ് പബ്ലിഷ് ഇറ്റ്, ഇത് പബ്ലിക് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നോട്ടർഡേം യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ ബുക്കിന് ഒരു ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി, ഔട്ട്സ്റ്റാൻഡിംഗ് അക്കാഡമിക് ബുക്ക് ഓഫ് ദി ഇയർ 1994 എന്ന് പറഞ്ഞ് അവിടെ അവാർഡ് കിട്ടി. അപ്പോൾ അതൊരു വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു, കാരണം എൻ്റെ ആശയങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടിയ പോലെ തോന്നി. അതായത് സ്കോളർലി സർക്കിളിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടിയത് പോലെ തോന്നി. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ബിഗിനിങ്, ഈ ഇതിൻ്റെ ബിഗിനിങ്.
സത്യത്തിൽ നമ്മൾ ശാസ്ത്രവും മതവും വേറിട്ട് കാണുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്?
കാരണം ഇതാണ്, ഞാൻ ഇത് സയൻസ് പഠിച്ചു, ഐ മീൻ സയൻസ് ഒത്തിരി കാലം സയൻസ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് റിലിജനും പഠിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്കൊരു ടെൻഷൻ ഞാൻ കാണുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ടെൻഷൻ കാണുന്നില്ല. കാരണം ഐ കുഡ് യുനോ, ഇത് രണ്ടും തമ്മിൽ കോംപ്ലിമെൻറ്റാരിറ്റി ഞാൻ കണ്ടുള്ളൂ, കോൺഫ്ലിക്റ്റ് ഞാൻ കണ്ടില്ല. കോൺഫ്ലിക്റ്റ് അത് എവിടെയുണ്ട്, പക്ഷെ എല്ലാ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഫാമിലി ലൈഫിൽ എത്ര കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, പക്ഷെ എന്ന് പറഞ്ഞവരുള്ള വെരി സ്ട്രോങ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഞാൻ കണ്ടില്ല. ചില സംഭവങ്ങൾ കോൺഫ്ലിക്റ്റിൽ വന്നിട്ടുണ്ട്, ഗലീലിയോ കോൺട്രവേഴ്സിയൊക്കെ കോൺഫ്ലിക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഓവറോൾ ഇത് കോൺഫ്ലിക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, പിന്നെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചു വന്നപ്പോഴത്തേക്കും, അതായത് ചരിത്രത്തെ പറ്റി പഠിക്കാൻ തുടങ്ങി, ഹിസ്റ്ററി ഓഫ് സയൻസ്, ഹിസ്റ്ററി ഓഫ് ചേർച്ച് ആൻഡ് സോൺ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ദേർ ഇസ് നോ റിയൽ കോൺഫ്ലിക്റ്റിൻ്റെ ആവശ്യമില്ല. മതം മതം മതമായതുകൊണ്ട് കോൺഫ്ലിക്ട് ചെയ്യണം നിർബന്ധമില്ല, സയൻസ് സയൻസ് ആയതുകൊണ്ട് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ അകത്തോടൊക്കെ യുനോ സം വീഷിയേഷൻ, സം ഡീജനറേഷൻ ഓർ മിസ്യൂസ് ഓഫ് റിലിജൻ കെയും മിസ്യൂസ് ഓഫ് സയൻസ് കെയും അന്നേരമാണ് പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയത്. ഓക്കെ, അതിപ്പോൾ ഞാൻ എനിക്കാനൊരു തീസിസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കാത്തോലിക് ചർച്ചും സയൻസുമായിട്ടുള്ള ബന്ധം എന്താണ്, മോഡേൺ സയൻസുമായുള്ള ബന്ധം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, ഒരു ഓർഡിനറി വൺ സിംഗിൾ മെറ്റഫർ ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് കോൺഫ്ലിക്ട് മെറ്റഫർ ഉണ്ട്, ആ കോൺഫ്ലിക്ട് മെറ്റഫർ, വാർഫെയർ മെറ്റഫർ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഇത് റിയൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ഈസ് നീഡഡ്. ആ കോംപ്ലക്സ് റിലേഷൻഷിപ്പിൽ മൂന്ന് ഭാഗങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ അറിവ് ഇങ്ങനെയാണ്, എൻകറേജ്മെന്റ്, എസ്ട്രേഞ്ച്മെന്റ് ആൻഡ് എൻഗേജ്മെന്റ്.
അതൊന്ന് വിശദീകരിക്കാമോ അച്ഛാ?
എൻകറേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡേൺ സയൻസ് തുടങ്ങിയപ്പോൾ, ആരംഭിച്ചപ്പോൾ കാത്തോലിക് ചർച്ചും മറ്റ് ക്രിസ്ത്യൻ റിലിജൻസും എൻകറേജ് ചെയ്യുമായിരുന്നു. 10% ഓഫ് ഓൾ ദ സയന്റിസ്റ്റ് ഫ്രം ദി ഏൻഷ്യൻ ടൈംസ് ടിൽ 1900 വേർ പ്രീസ്റ്റ്സ് ഓർ റിലിജിയസ്. 10%. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഡേറ്റ ഉണ്ട്, സോമർ വോഗൽ എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ്റെ ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഔട്ട് ഓഫ് ദീസ് 10%, 5% വേർ ജെസുവിറ്റ്സ്, ജെസുവിറ്റ് സയൻറ്റിസ്റ്റ്. ഓക്കെ ഓക്കെ, സോ ദാറ്റ് വാസ് ദിസ് ടൈം ഓഫ് എൻകറേജ്മെൻറ്റ്. ആൻഡ് കെപ്ലറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂട്ടൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ എൻ്റെ ഞാൻ എൻ്റെ റൈറ്റിംഗ്സിൽ കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജ് വാസ് കോൺഫ്ലിക്ട്. കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നു.
അതെങ്ങനെയാണ്?
കോൺഫ്ലിക്ട് വന്നു, ആൻഡ് സം ഓഫ് ദ റീസൺസ് വേർ മിസ്റ്റേക്സ് കമ്മിറ്റഡ് ബൈ ബോത്ത് ഗ്രൂപ്പ്സ്. ഗലീലിയോയുടെ ഗ്രൂപ്പും കാത്തോലിക് ചർച്ചിൻ്റെ ഗ്രൂപ്പ് രണ്ടുപേരും മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായെന്നാണ് എൻ്റെ ഗവേഷണം സ്ഥാപിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് വാസ് ദാറ്റ്. തേർഡ് സ്റ്റേജ് എൻഗേജ്മെൻറ്റ്. ഇപ്പോഴത്തെ സ്റ്റേജിൽ യുനോ മ്യൂച്വൽ ഷെയറിങ്, മ്യൂച്വൽ ഡിസ്കഷൻസ് ആൻഡ് ഫ്രണ്ട്ലി എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ്. ഡിഫറൻസസ് ആർ ദെയർ, ബട്ട് ദീസ് ഡിഫറൻസസ് ആർ നോട്ട് ഡിവൈഡിങ് അസ്. ദീസ് ഡിഫറൻസസ് ആർ ഇൻ സം വേസ് എൻറിച്ച് ചെയ്യാണ്, നമ്മൾ എൻറിച്ച് ചെയ്യാണ് ചെയ്യുന്നത്.
പരസ്പരം
എൻറിച്ച് ചെയ്യാണ്. ഇപ്പോൾ പോപ്പ് ജോൺ പോൾ സെക്കൻഡ് 1988 ജോൺ പോൾ സെക്കൻഡ് വത്തിക്കാൻ ഒബ്സർവേറ്ററി ഡയറക്ടർ ഫാദർ ജോർജ് കോയിൻ ഒരു എഴുത്തെഴുത്തിയിട്ടുണ്ട്. ഒരു 15-16 പേജ് ലെറ്ററാണോ, ബ്യൂട്ടിഫുൾ ലെറ്റർ, ബ്യൂട്ടിഫുൾ ലെറ്റർ. ആ എഴുത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ജോൺ പോൾ സെക്കൻഡിന്റെ അനുസരിച്ച് സയൻസും റിലിജനും കോംപ്ലിമെന്ററി ആണ്, ആ ഒരു കോൺഫ്ലിക്റ്റ് അല്ല. അതിൻ്റെ അവസാനം ആ ലെറ്ററിൽ പോപ്പ് പറയുന്നുണ്ട്, കുറേ തിയോളോജിയൻസ് കഴിയുന്നിടത്തോളം സയൻസ് കുറേയെങ്കിലും സയൻസ് പഠിക്കാൻ ശ്രമിക്കണം, ചില തിയോളോജിയൻസ് എങ്കിലും, ഒരു ഫ്യൂ തിയോളോജിയൻസ് എങ്കിലും അത് സ്പെഷ്യലൈസ് ചെയ്യണം, ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വത്തിക്കൻ കൗൺസിൽ ഡോക്യുമെൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വളരെ വ്യക്തമാണ്. ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സയൻറ്റിസ്റ്റിനെ അവർ വിളിക്കുന്നത് വി ആർ ഫ്രണ്ട്സ് ഇൻ അവർ കോമൺ മിഷൻ ഫോർ സെർച്ച് ഫോർ ട്രൂത്ത്, അങ്ങനെയാണ് പറയുന്നത്. എല്ലാം കൺക്ലൂഡിങ് റിമാർക്സ് എന്ന് പറഞ്ഞു, കൺക്ലൂഡിങ് മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട് വത്തിക്കൻ ഡോക്യുമെന്റ്സിൽ. ആ ഫ്രണ്ട്സ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് വി ആർ വിത്ത് യു ഓൾ ദ ടൈം ആൻഡ് ഇനി ആർ നിങ്ങളുടെ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ സഹതപിക്കാനും ഞങ്ങളുണ്ടാവും, ആ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. സോ അങ്ങനത്തെ ഇതുണ്ട്, പക്ഷെ ഇതൊന്നും ഇതുവരെയും ആരും ശരിയായിട്ട് എഴുതി പുറത്താക്കിയിട്ടില്ല.
ഈയൊരു മേഖലയിൽ അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ, സംരംഭങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചു എന്ന് അറിയുന്നുണ്ട്. അപ്പൊ അച്ഛന്റെ ആ സംരംഭങ്ങളെ കുറിച്ച്, ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള സൗഹൃദം അല്ലെങ്കിൽ പരസ്പര സഹായം വളർത്തുവാനായിട്ട് അച്ഛൻ ചെയ്യുന്ന ശ്രമങ്ങൾ
എന്തൊക്കെയാണ്? ഞാൻ മൂന്ന് ഓർഗനൈസേഷൻ ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. ഒന്ന് ഇതാണ്, ഒന്ന് ASSR, അസോസിയേഷൻ ഓഫ് സയൻസ് സൊസൈറ്റി ആൻഡ് റിലിജൻ. അത് നമ്മുടെ പൊണ്ടിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റുഡൻസിനും പ്രൊഫസേഴ്സിനും പൂനായിലെ ആൾക്കാർക്കും വേണ്ടിയിട്ട്. പിന്നെ വേറൊന്ന് ഞാൻ സ്ഥാപിച്ചത് ഓൾ ഓവർ ഇന്ത്യ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിലിജൻ. അത് ഇന്ത്യയിൽ ഒട്ടാകെ വേണ്ടിയിട്ട്. പിന്നെ വേറൊന്ന് ഞാൻ സ്ഥാപിച്ചെന്ന് പറഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ബിഷപ്പ്, CBCI കമ്മീഷൻ ഫോർ സയൻസ് സൊസൈറ്റി ആൻഡ് റിലിജൻ. ഇങ്ങനെ മൂന്നെണ്ണം സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യത്തെ രണ്ടും വളരെ ശക്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, മൂന്നാമത്തത് യുനോ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇത് മൂന്നുണ്ട്
പ്രവർത്തനങ്ങൾ.
8 ഇന്റർനാഷണൽ സിമ്പോസിയംസ് ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, 8 ഓഫ് ദം. അതിൻ്റെ പാർട്ടിസിപ്പൻസ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്, കോളേജ് പ്രൊഫസേഴ്സ്, മേജർ സെമിനറി പ്രൊഫസേഴ്സ്, സീനിയർ സ്റ്റുഡൻസ്. പിന്നെ ഞങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് യുനോ സീനിയർ ഗ്രൂപ്പ്സ് ആണ്. ഞങ്ങളുടെ മോട്ടോ സ്ട്രാറ്റജി എങ്ങനെയാണ്, ഇൻഫ്ലുവൻസ് ദി ഇൻഫ്ലുവൻഷ്യൽ. കാരണം ഞങ്ങളുടെ വി ആർ വെരി ഫ്യൂ ഷോർട്ട് ഫ്യൂ നമ്പർ ഓഫ് പീപ്പിൾ ഓൺലി. സോ ഞങ്ങൾ ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പ്രൊഫസേഴ്സ് അവർ സ്റ്റുഡൻസിന് യുനോ പഠിപ്പിക്കും, പിന്നെ ആ സ്റ്റുഡൻസ് അവർ വീട്ടുകാരെ പഠിപ്പിക്കും. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ സ്ട്രാറ്റജി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 8 ഇന്റർനാഷണൽ സിമ്പോസിയ പൂനായിലും പല സ്ഥലങ്ങളായിട്ടാണ്, 8 ഇന്റർനാഷണൽ സിമ്പോസിയ. പിന്നെ മോർ ദാൻ 100 നാഷണൽ സിമ്പോസിയം ആൻഡ് മേ ബി അനദർ 200 ലോക്കൽ റീജിയണൽ വൺ മെനി ബുക്സ് ഞങ്ങൾ ഒത്തിരി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ബുക്സ് ഉണ്ട്. ഫാദർ പമ്പ്ലാനി എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എപ്പോഴും പമ്പ്ലാനി ആലുവായിൽ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിൽ ഫാദർ പമ്പ്ലാനി പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങളെല്ലാം സെക്കൻഡ് എഡിഷൻ തേർഡ് എഡിഷനിൽ കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലുള്ള പുസ്തകങ്ങൾ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ അത്രയും ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ ജനങ്ങളിലേക്കും കൂടി എത്തിക്കാൻ സാധിക്കാൻ
ഉണ്ട്. ഞങ്ങൾ കോളേജുകളിൽ പോയി പ്രോഗ്രാം കൊടുക്കുകയാണ്. അപ്പം ഞാൻ കൊറോളിങ്ങാട്ട് ദേവമാതാ കോളേജ് പല പ്രാവശ്യം പോയിട്ടുണ്ട്. പല സെന്റ് തോമസ് കോളേജ് പല പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ കൃഷ്ണൻ പമ്പ്ലാനി കൂടെ കൂടെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. സോ ഞങ്ങൾ യുനോ വി ആർ ഗിവിംഗ് ഇൻ അറ്റ് കോളേജ് ലെവൽ. സ്കൂൾ ലെവൽ
ലിമിറ്റഡ്
ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്ക് മനസ്സിലാകത്തില്ല. കോളേജ് ലെവലാണ് ഞങ്ങൾ, സീനിയർ കോളേജ് ലെവലാണ് ഞങ്ങൾ മെയിൻലി പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജ് സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ലേപ്യപ്പിള്ളനായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സി ബി എസ് സി ആയിട്ട് തുടങ്ങിയത്. അത് കുറച്ചുകൂടെ ശക്തമാക്കണം. ഞാനിപ്പോൾ ഞാൻ പൂനായിന്ന് ഡൽഹിയിലോട്ട് മാറാൻ പോവാണ്. വരുന്ന ജൂൺ ജൂലൈയിൽ അന്നേരത്തിന് സി ബി എസ് സി ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെ ഇത് സാധാരണ ജനങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ ഇതെങ്ങനെ വ്യാപിക്കാൻ സാധിക്കുമെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്.
ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള സൗഹൃദം അഥവാ സംവാദം വളർത്തുവാൻ ഇത്രയേറെ സംഭാവനകൾ നൽകുന്ന, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അച്ഛൻ കേരള സഭയുടെ ഒരു സ്വകാര്യ അഭിമാനമാണെന്ന് തന്നെ പറയാം. അപ്പോൾ കേരളത്തിൽ അച്ഛൻ്റെ വീട് എവിടെയാണ്, അച്ഛൻ ജനിച്ചു വളർന്ന സ്ഥലം, പിന്നെ എങ്ങനെയാണ് ഈശോസഭയിൽ അംഗമായത്, അച്ഛൻ എങ്ങനെയാണ് ദൈവവിളി സ്വീകരിച്ചത് എന്നുകൂടി പങ്കുവയ്ക്കാമോ?
ആ വിളി സ്വീകരിച്ചത് എൻ്റെ ഫാമിലി വളരെ റിലീജിയസ്. രാമപുരത്തായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. കുഞ്ഞച്ഛനുമായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു. കുഞ്ഞച്ഛന് കുർബാനയ്ക്ക് കൂടുമായിരുന്നു. കുഞ്ഞച്ഛൻ്റെ ചെറുപ്പം മുതലേ കുഞ്ഞച്ഛന് കുർബാനയ്ക്ക് കൂടും. അത് കഴിഞ്ഞ് കുർബാന കൂടിക്കഴിഞ്ഞിട്ട് അച്ഛന് കണ്ണ് പിടിക്കാറായിരുന്നു വായിക്കാനായിട്ട്. അപ്പോൾ പത്രം വായിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു അതുണ്ടായിരുന്നു. കുഞ്ഞച്ഛൻ്റെ ഒരു നീസുണ്ട്, എൻ്റെ നാലാം ക്ലാസ് എന്നെ പഠിപ്പിച്ചതാണ്, ലേപേഴ്സണാണ്, ഇപ്പോഴും ഉണ്ട്, സിസിലി ടീച്ചർ എന്ന് പറയും. ആ സിസിലി ടീച്ചറാണ് എന്നെ ഒത്തിരി എൻകറേജ് ചെയ്ത്, ഫ്രീഷാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ തന്നെയും ഫാമിലിയിൽ നിന്ന് എൻകറേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിസിലി ടീച്ചർ വല്ലപ്പോഴൊക്കെ വിളിച്ച് നമ്മൾ പറയും, യോ അച്ഛനാ പോകണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുഞ്ഞച്ഛൻ്റെ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ട്. പഴയ കുഞ്ഞച്ഛൻ മരിക്കുന്ന 4 മാസം മുമ്പ് എനിക്കൊരു എഴുത്തയച്ചായിരുന്നു, പെൻസിൽ കൊണ്ട് എഴുതിയിട്ട്. ഞാൻ പൂനായിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ വീട് മാനന്തവാടി തലപ്പുഴ, സി എം ഐ പാരീഷാണ്, തലപ്പുഴയാണ് ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ ഫാമിലി കുടുംബം അങ്ങോട്ട് കുടിയേറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മെയിൻലി കുടുംബത്തിൽ നിന്ന് വന്നു. പിന്നെ യുനോ ഈശോസഭയ്ക്ക് വരാൻ പ്രത്യേക കാരണമൊന്നുമില്ല. നമ്മൾ പ്രൊവിഡൻസ് അത്ര ഞാൻ പറയുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഈശോസഭ എന്താണെന്ന് തീരുമാനിച്ചതല്ല. ഈശോസഭ എന്താണെന്ന് പോലും നമുക്ക് അറിയാം. നമ്മുടെ ചെറുപ്പത്തിലല്ലേ നമുക്ക് രാമപുരം വില്ലേജിൽ അത്ര വലിയ പ്രാധാന്യമൊന്നും
കൊടുത്തിട്ടില്ല.
അല്ല, ഇത് ഞാൻ സാധാരണ പറയുന്ന ഇതാണ് പ്രൊവിഡൻഷ്യൽ എന്ന് പറയുന്നുള്ളൂ. യുനോ ഞാൻ ഈ വർഷം ഞാൻ എൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ്, 50 ഇയേഴ്സ് ജേസുവിറ്റ്. ആൻഡ് തീമ ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ തീമായിട്ട് എൻ്റെ ജൂബിലിയുടെ തീം ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ആൻഡ് മൈ ജോയിനിങ് സൊസൈറ്റി ആയി ജേസുവിറ്റ് ഓർഡർ. ഞാൻ ഗൈഡഡ് ബൈ സ്പിരിറ്റ് അല്ലാതെ എനിക്ക് പ്ലാനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മിനിസ്ട്രി എടുക്കാനാണെങ്കിലും എനിക്ക് പ്ലാനൊന്നും ഇല്ലായിരുന്നു. അത് ഞാനൊരു BMSC കഴിഞ്ഞിട്ട് ഫിസിക്സ് PhD ചെയ്യാനായിട്ട് പ്ലാനിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു നേരത്തെ പ്രൊവിൻസിലായിരുന്ന ഒരു അച്ഛൻ, ഒരു ഫ്രണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞു, ജോബ് യു ആർ ഗുഡ് ഇൻ ഫിലോസഫി, യു സയൻസ്, യു ആർ ഗുഡ് ഇൻ ഫിലോസഫി, വൈ ഡോണ്ട് യു ഗോ ഇൻ ടു സയൻസ് ആൻഡ് റിലിജൻ ആൻഡ് സ്റ്റഡി ഫിലോസഫി ഓഫ് സയൻസ് എന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. അങ്ങനെയാണ് ഇതിലോട്ട് വരാൻ പ്രധാന കാരണം. എവറിത്തിങ് കെയിം അൺപ്ലാൻഡ് ബൈ മീ ബട്ട് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്.
ദൈവത്തിൻ്റെ നിഗൂഢമായ മാർഗങ്ങളിലൂടെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അച്ഛന് ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും, പ്രത്യേകിച്ച് ഈ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ജൂബിലിയുടെ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ അച്ഛന് വളരെ സുപരിചിതമായൊരു മേഖലയെക്കുറിച്ച്, ഒരു വിജ്ഞാനശാഖയെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളച്ചുകെട്ടലുകളില്ലാതെ, കഠിനമായ പദങ്ങളില്ലാതെ, തികച്ചും ലളിതമായി പറഞ്ഞു തന്നതിന് ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ അച്ഛന് നന്ദി പറയുകയാണ്. അച്ഛനെയും അച്ഛൻ്റെ ശുശ്രൂഷയെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദി അച്ഛൻ.
താങ്ക് യു വെരി മച്ച്.
ഫാദർ ജോബ് കോഴാന്തടം SJ യുമായി സിസ്റ്റർ ടാനിയ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.